ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വരദാസ് റീഡിംഗ് റൂം. വരദയുടെ വായനാ മുറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വായന ഒരു കഥയാണ്, വിവാഹം ഒരു സ്ത്രീയോട് ചെയ്യുന്നത്. അഷിതയുടെ കഥയാണ് വിവാഹം ഒരു സ്ത്രീയോട് ചെയ്യുന്നത്. അഷിതയുടെ ഒരുപാട് സ്ത്രീ കേന്ദ്രീകൃതമായിട്ടുള്ള കഥകൾ നമ്മൾ വായിച്ചു, തുടർന്നും വായിക്കും. ഇന്നത്തെ കഥ വിവാഹം ഒരു സ്ത്രീയോട് ചെയ്യുന്നത്. അപ്പൊ വിവാഹം ഒരു സ്ത്രീയോട് ചെയ്യുന്നത് എന്തായിരിക്കാം? ഈ കഥയിൽ പ്രധാനമായിട്ട് ഉള്ള കഥാപാത്രങ്ങൾ അനുരാധയാണ്. അനുരാധ ഒരു 35 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്, വിവാഹിതയാണ്. പിന്നെ അനുരാധയുടെ അമ്മ. എപ്പോഴും മിക്കവാറും അഷിതയുടെ കഥകളിൽ അമ്മ മകൾ ബന്ധവും അവർക്ക് പറയാനുള്ളതും പലർക്കും പറയാനുള്ള കഥകൾ പലതും അഷിത പറഞ്ഞു വെക്കുന്നത് അമ്മ മകൾ ബന്ധത്തിലൂടെയാണ്, അവരുടെ സംഭാഷണങ്ങളിലൂടെയാണ് എന്ന് നമുക്ക് അഷിതയുടെ കഥകൾ വായിക്കുമ്പോൾ മനസ്സിലാവും. ഇവിടെയും വ്യത്യസ്തമല്ല, അനുരാധയും അനുരാധയുടെ അമ്മയുമായിട്ടുള്ള സംഭാഷണങ്ങളിലൂടെയാണ്, അവരുടെ വികാരങ്ങളിലൂടെ കടന്നു പോകുന്ന കഥ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതെന്താണെന്ന് നോക്കാം. പിന്നെ ഇടയ്ക്ക് ഒന്നും സംസാരിക്കാതെ കഥാപാത്രങ്ങളായി മാത്രം തീരുന്ന രണ്ടുപേരുണ്ട്. അത് രണ്ട് പുരുഷന്മാരാണ്. ഒന്ന് അനുരാധയുടെ ഭർത്താവും, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ നമുക്ക് എന്താണെന്ന് മറ്റു കാര്യങ്ങളിൽ നിന്നും മനസ്സിലാകും, ആ കഥാപാത്രം ആരാണെന്നും എന്താണെന്നും. പിന്നെ അനുരാധയുടെ അച്ഛൻ, പിന്നെ ഒരു ന്യൂക്ലിയർ കുടുംബമാണെന്നൊരു സൂചനയുണ്ട്. അച്ഛനും അമ്മയും മകളും ചേർന്ന, ഒറ്റ മകളും ചേർന്ന ഒരു കുടുംബമാണിത്. അങ്ങനെയൊക്കെയുള്ള സൂചനകൾ മാത്രം നൽകിക്കൊണ്ട് ഞാൻ കഥയിലേക്ക് കടക്കുകയാണ്. വിവാഹം ഒരു സ്ത്രീയോട് ചെയ്യുന്നത് ഒരു സിനിമയിലെ ദൃശ്യം കണ്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ചാരിയ വാതിൽ തള്ളി തുറന്ന് മൊബൈലിൽ കണ്ണും നട്ടുള്ള അനുരാധയുടെ ആ വരവ്, അച്ഛൻ ഉറക്കമാണോ എന്ന ചോദ്യവും, അമ്മേ എന്റെ കാപ്പി ഇങ്ങ് തരണേ എന്ന കൊഞ്ചലുമായി സ്വീകരണ മുറിയിലെ ദിവാനിൽ കമഴ്ന്നു കിടന്ന് കാലാട്ടി മൊബൈലിലൂടെ സന്ദേശം കൈമാറൽ ഒക്കെ ഒരു സിനിമ കാണുന്നത് പോലെ കണ്ടുകൊണ്ട് ഞാൻ തെല്ലിട അടുക്കളയിൽ തന്നെ നിന്നു. പിന്നെ കാപ്പിക്കപ്പുകളുമായി സ്വീകരണ മുറിയിലേക്ക് നടന്നു. സ്ഥാനം തെല്ലുതെറ്റിയ അവളുടെ കടും നീല സാരി, വാരിക്കെട്ടിവച്ച മുടിയഴക്, കഴുത്തിന്റെ ആ ഓമനത്തമുള്ള വളവ്, അതിലെ ഇളം നീല രോമങ്ങൾ. കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് ഇതുപോലെ കമഴ്ന്നു കിടന്ന് പരീക്ഷയ്ക്ക് പഠിച്ചിരുന്ന അനുരാധയെ എനിക്ക് ഓർമ്മ വന്നു. ആവിപാറും ദീർഘനിശ്വാസങ്ങൾ ഉതിർക്കുന്ന കാപ്പിക്കപ്പുകൾ ടീപ്പോയിൽ വച്ച് ഞാൻ അവൾക്കെതിരെ ഇരുന്നു. അന്ന് അവൾ ദാവണിയുടുത്ത ഒരു സ്വപ്നമായിരുന്നെങ്കിൽ ഇന്നവൾ സാരിയുടുത്ത ഒരു യാഥാർത്ഥ്യമാണ്. ഇത് ആ അസായാജ്ഞത്തിൽ എന്നെ തെല്ലൊന്നുമല്ല അലോസരപ്പെടുത്തിയത്. സ്വപ്നങ്ങൾക്കും യാഥാർത്ഥ്യത്തിനും ഇടയ്ക്ക് ചോർന്നു പോകുന്ന എന്തൊക്കെയോ ഉണ്ട്. അതെനിക്ക് തീർച്ചയായി. മൊബൈലിൽ നിന്ന് കണ്ണെടുക്കാതെ മറുപടി സന്ദേശം ടൈപ്പ് ചെയ്തുകൊണ്ട് അവൾ അശ്രദ്ധമായി ചോദിച്ചു, അച്ഛനെ കണ്ടില്ലല്ലോ ഇതുവരെ, ഉറക്കമാണോ? ഞാൻ മറുപടി പറഞ്ഞില്ല. കിടപ്പുമുറിയുടെ ചാരിയ വാതിലിനപ്പുറത്ത് ആകാംക്ഷയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുന്ന അദ്ദേഹത്തിന്റെ കാൽപെരുമാറ്റം ശ്രദ്ധിച്ചാൽ കേൾക്കാമായിരുന്നു. അദ്ദേഹം വന്ന് ഞങ്ങളോടൊപ്പം ഇരുന്നെങ്കിൽ നന്നായേനെ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. അത്രമേൽ ഉലയ്ക്കുന്ന ഒരു സയാനമായിരുന്നല്ലോ ഇത് ഞങ്ങൾക്ക് മൂന്നു പേർക്കും. പക്ഷേ പിന്നെ എല്ലാ വീടുകളിലും ഇങ്ങനെയൊക്കെ ആണല്ലോ എന്ന കയ്പ് വിനിയുന്ന തിരുത്തലും മനസ്സ് നടത്തി. മക്കളും മക്കളുണ്ടാക്കുന്ന പ്രശ്നങ്ങളും പരിഹരിക്കേണ്ടത് അമ്മമാരുടെ മാത്രം ചുമതലയാണല്ലോ. അപ്പോൾ പിന്നെ അദ്ദേഹം വന്നിരുന്നിട്ടും എന്ത് കാര്യമെന്നും ഞാൻ ഓർത്തു. ഒന്നു പറഞ്ഞാൽ രണ്ടാമത്തേതിന് ക്ഷുഭിതനാകും. പ്രശ്നപരിഹാരത്തിന് പകരം ഒന്നുകൂടി ഉണ്ടാക്കി വെച്ച് പോയി കഥക് വലിച്ചടയ്ക്കും. അത്ര തന്നെ. ആകാശം പോലെ വിസ്തൃതമായ ഏകാന്തതയിൽ ഞാൻ തീർത്തും ഒറ്റപ്പെട്ടു. മൊബൈൽ പെട്ടെന്ന് ശബ്ദിച്ചു. അനുരാധയുടെ മുഖത്ത് ഗൂഢസ്മിതം മിന്നിമറയുന്നത് ഞാൻ കണ്ടു. അസ്വസ്ഥതയോടെ, ആവശ്യമില്ലാതിരുന്ന ഒരു പരുഷതയോടെ ഞാൻ പറഞ്ഞു. കാപ്പി കുടിക്ക് അനുരാധേ, അത് കൊണ്ടുവന്ന് തന്നിട്ട് നേരം എത്രയായി? മൊബൈലിൽ വന്ന സന്ദേശം വായിച്ച് അവൾ അത് മേശപ്പുറത്തേക്ക് ഇട്ടുകൊണ്ട് കാപ്പിക്കപ്പിനായി കൈനീട്ടി. അപ്പോഴാണ് ഞാൻ തുടങ്ങി വച്ചത്. ഇന്നലെ രമേശ് ഇതുവഴി വന്നിരുന്നു. എന്തിനെന്ന ചോദ്യം വഹിച്ച് അവളുടെ പുരികമൊന്ന് ഉയർന്നതാണ്. അത്ര തന്നെ. ഭർത്താവ് എന്തിനാണ് വന്നതെന്ന് അറിയാനുള്ള ജിജ്ഞാസയോ ആകാംക്ഷയോ ഇല്ല. ആ സായാഹ്നം എന്നെ ശ്വാസം മുട്ടിക്കുന്ന ചില അറിവുകളിലേക്ക് നയിക്കുമെന്ന് എനിക്ക് തീർച്ചയായത് അപ്പോഴാണ്. ആ സായാഹ്നത്തിന്റെ വളവും തിരിവും ഒറ്റയ്ക്ക് താങ്ങേണ്ടി വരുന്നതിൻ്റെ വിഷമം, എന്റെ ഭർത്താവ് അല്ലെങ്കിൽ പതിവായി വന്നിരിക്കാറുള്ള ചാരുകസേര ഒഴിഞ്ഞുകിടക്കുന്നത്, അടച്ചിട്ട മുറിക്കുള്ളിലെ അദ്ദേഹത്തിന്റെ ഉലാത്തൽ എല്ലാം എന്നെ അരിശം പിടിപ്പിച്ചു. ഇരച്ചു കയറിയ ക്ഷോഭത്തോടെ ഞാൻ പറഞ്ഞു, അതെങ്ങനെ പറഞ്ഞു ഒപ്പിച്ചുവെന്ന് എനിക്ക് സത്യമായും നിശ്ചയമില്ല കേട്ടോ. രമേശ് പറയുന്നത് നിനക്കൊരു അഫയർ ഉണ്ട്. ഒന്നുകിൽ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കണം, അല്ലെങ്കിൽ വിവാഹമോചനത്തിന് തയ്യാറായിക്കൊള്ളാൻ പറയാനാണ്. ഒരു പൊട്ടിച്ചിരിയായിരുന്നു അനുരാധയുടെ മറുപടി. ഞാൻ ഞെട്ടിപ്പോയി. അമ്മയ്ക്ക് പറയാമായിരുന്നില്ലേ? അനുരാധ ചോദിച്ചു. കാലപ്പഴക്കം കൊണ്ട് ഉറച്ചു പോകുന്ന ഒരു ശീലം മാത്രമാണ് വിവാഹമെന്ന്. ഇത്തവണ ഇരച്ചു കയറിയത് ദേഷ്യമാണ്. നീ എന്തിനുള്ള പുറപ്പാടാണ് അനുരാധേ? നീരസം സ്പഷ്ടമാക്കിക്കൊണ്ട് ഞാൻ എഴുന്നേറ്റ് ജനാലക്കരികിലേക്ക് നടന്നു. അനുരാധയും എഴുന്നേറ്റ് എന്റെ പുറകിലായി വന്നു നിന്നു. പരസ്പരം ഒന്നും പറയാതെയുള്ള ആ നിൽപ്പ് കുറച്ച് അധികം നേരം തുടർന്നു. 8-ാമത്തെ നിലയിലാണ് ഞങ്ങളുടെ ഫ്ലാറ്റ്. അവിടെ നിന്ന് നോക്കിയാൽ ഹൈവേയിലൂടെ വലിയ ചരക്കു ലോറികൾ ആകാവുന്നതിലധികം ഭാരം വഹിച്ച് കയറ്റം കയറി പോകുന്നത് കാണാം. കൂറ്റൻ ഭാരങ്ങൾ കയറ്റിയ ആ വലിയ ചരക്ക് ലോറികൾ പോലെയാണ് ഓരോ ജീവിതവുമെന്ന് എനിക്ക് തോന്നി. മനസ്സ് അനുനിമിഷം ഉദാസീനമായി കൊണ്ടിരുന്നു. അനുരാധ ദീർഘമായി നിശ്വസിക്കുന്നത് കേട്ട് പെട്ടെന്ന് തിരിഞ്ഞ് രണ്ടും കൽപ്പിച്ച് എൻ്റെ ഒരു മനസമാധാനത്തിന് വേണ്ടി ഞാൻ അവളോട് ചോദിച്ചു, രമേശ് പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ഇല്ല എന്നു തന്നെ അവൾ പറയുമെന്നും അത് കേൾക്കുന്നതോടെ ആ സായാഹ്നം തൂവൽ കണക്കെ ഭാരം ഇല്ലാത്തതാകുമെന്നും ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ എന്നെ ആകെ ഉലച്ച് ഉടച്ചുകൊണ്ട് അവൾ മൗനം തുടരുകയാണ് ചെയ്തത്. വേലിയേറ്റത്തിലെ വലിയ തിരകൾ പോലെ അടിച്ചു കയറി ഞങ്ങളെ മുക്കിക്കളയുന്ന ഒന്ന് അതിലുണ്ടെന്ന് ഞാൻ ഭയപ്പെട്ടു. എനിക്കെന്തോ വല്ലാത്ത പാരവശ്യം തോന്നി. അതിന് ആക്കം കൂട്ടിക്കൊണ്ട് മേശപ്പുറത്ത് കിടന്ന മൊബൈൽ വീണ്ടും അടിക്കാൻ തുടങ്ങി. അലോസരം ഒട്ടും മറയ്ക്കാതെ അനുരാധ തെറ്റുകാരിയെന്ന് അപ്പോഴേക്കും ഞാൻ വിധിച്ചു കഴിഞ്ഞിരുന്നു. ഞാൻ തിരിഞ്ഞ് അവളെയും മൊബൈലിനെയും പരിഹാസത്തോടെ മാറി മാറി നോക്കി. കത്തിപ്പടരാൻ ചാമ്പലാക്കാൻ വെമ്പുന്ന തീനാളം പോലൊരു നോട്ടം അനുരാധ എനിക്ക് തന്നു. അടിച്ചടിച്ച് ആ മൊബൈൽ താനെ നിശബ്ദമായി. രമേശിന് എന്താണൊരു കുറവ്? ഞാൻ കയർത്തു. പഠിപ്പില്ലേ, ജോലിയില്ലേ, സൗന്ദര്യമില്ലേ, ആരോഗ്യമില്ലേ? ചുണ്ടുകോട്ടി അനുരാധ ചിരിച്ചു. ഇതെല്ലാം വിവാഹത്തിന് മുൻപ് പറയാൻ കൊള്ളാം അമ്മേ. വിവാഹം ചാരി നിൽക്കുന്നത് മറ്റെന്തൊക്കെയോ തൂണുകളിലാണ്. മനസ്സിലാകുന്ന ഭാഷയിൽ പറ. ഞാൻ ഒച്ച ഉയർത്തി. അകത്തുനിന്ന് ഭർത്താവ് ഒന്ന് ചുമച്ചു. ഞാൻ സ്വയം നിയന്ത്രിച്ചു. അനുരാധയാകട്ടെ അത് കേട്ടുവെന്ന് തന്നെ തോന്നിയില്ല. മറ്റേതോ ലോകത്തേക്ക് ഉറ്റുനോക്കി നിൽക്കുകയാണ് അവളെന്ന് എനിക്ക് തോന്നി. പിന്നെ കുട്ടിക്കാലത്ത് എന്നേക്കുമായി കളഞ്ഞുപോയ ഒരു പാവക്കുട്ടിയെ അന്വേഷിച്ചിരുന്ന അതേ വേദനയോടെ മന്ത്രമായ സ്വരത്തിൽ അവൾ എന്നോട് ചോദിച്ചു, അപരിചിതനായ ഒരാളെ വിവാഹം കഴിക്കുന്നതിലുള്ള വിഷമം പറഞ്ഞപ്പോൾ അമ്മയും അമ്മൂമ്മയും എന്നോട് പറഞ്ഞത് ഓർമ്മയുണ്ടോ? വിവാഹം കഴിയുന്നതോടെ എല്ലാം താനേ ഉണ്ടായി വരുമെന്ന്. ഐശ്വര്യവും സമ്പത്തും സ്നേഹവും എല്ലാം. കൽപ്പിച്ച് വീഴുന്ന വാക്കുകൾ നിരത്തി അവൾ പറഞ്ഞു, എല്ലാം ഉണ്ടായി അമ്മേ, സ്നേഹമൊഴിച്ച്. ഞാൻ സ്തബ്ധയായി. അനുരാധ അത്രമേൽ സരളമായി അതങ്ങനെ പറഞ്ഞു വയ്ക്കുമെന്ന് ഞാൻ കരുതിയതേയില്ല. പരിഭ്രമിച്ച് എന്തിനൊക്കെയോ തടയിടാനായി ഞാൻ ഒച്ച താഴ്ത്തി ചീറി, എന്തുകൊണ്ട് സ്നേഹമില്ലാതായി? നിന്റെ തെറ്റ് അനുരാധേ, നിന്റെ തെറ്റ്. ഒരു പുരുഷന്റെ സ്നേഹം പിടിച്ചു പറ്റാനും നിലനിർത്താനും വേണം ഒരു മിടുക്ക്. അടഞ്ഞുകിടക്കുന്ന വാതിലിനപ്പുറത്ത് കാൽപെരുമാറ്റം നിലച്ചത് ഞാൻ അറിഞ്ഞു. ആ മൊബൈൽ അക്ഷമയോടെ വീണ്ടും അടിക്കാൻ തുടങ്ങി. ഇത്തവണ അനുരാധ അത് ഗൗനിച്ചതേയില്ല. അതെനിക്ക് രഹസ്യമായ ഒരു സന്തോഷം തന്നു. പ്രതീക്ഷയ്ക്ക് ഇനിയും വകയുണ്ടെന്ന് എനിക്ക് തോന്നി. ഞാൻ അവളുടെ ഇരു ചുമലുകളിലും കൈവച്ചുകൊണ്ട് ആർദ്രമായി പറഞ്ഞു, നിങ്ങൾക്കിടയിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരുന്നില്ല. അനുരാധയുടെ കണ്ണിൽ വെയിൽ കത്തിനിന്നു. ഉജ്ജ്വലമായ ആ ചിരിയോടെ അവൾ അന്വേഷിച്ചു, അതുകൊണ്ടാണോ അമ്മ എല്ലാ പ്രശ്നങ്ങളും എക്കാലത്തും വിഴുങ്ങിക്കളഞ്ഞത്? ഇടയിൽ ഞാനുണ്ടായിരുന്നതുകൊണ്ട്. ഞാൻ പൊടുന്നനെ ഉൾവെലിഞ്ഞ് മൂകയായിപ്പോയി. വർഷങ്ങൾ താണ്ടിയതിൻ്റെ ക്ഷീണം എന്നെ ബാധിച്ചത് പെട്ടെന്നാണ്. അവളുടെ ചോദ്യത്തിൽ തട്ടി ഞാൻ ചിതറിപ്പോയ പോലെ, അപ്പോൾ ഏറെക്കുറെ ആത്മഗതം പോലെ, എന്നാൽ പാതി എന്നോടും കൂടിയായി അനുരാധ പറഞ്ഞു, സ്നേഹത്തിൽ നിന്നല്ലാതെ കുഞ്ഞുങ്ങൾ ജനിച്ചാൽ അവരിതുപോലെ എന്നെപ്പോലെ ലോകം മുഴുവൻ സ്നേഹത്തിനായി പരതി നടക്കും. അവളുടെ അയവില്ലാത്ത നിലപാടുകൾ എന്നെ ക്ഷുഭിതയാക്കി. എന്തെങ്കിലും പറഞ്ഞ് അവളെ മുറിപ്പെടുത്തണമെന്ന് എനിക്ക് തോന്നി. എല്ലാ സ്ത്രീകളും വിവാഹത്തിൽ ഏറ്റവും കൊതിക്കുന്നത് സുരക്ഷിതത്വമാണ്. അറിയുമോ നിനക്ക്, സുരക്ഷിതത്വം ഉറപ്പാക്കിയാണ് അച്ഛനമ്മമാർ വിവാഹം നിശ്ചയിക്കുന്നത്, അല്ലാതെ സ്നേഹം നോക്കിയല്ല. നിനക്ക് ഭ്രാന്താണ് അനുരാധ. എന്റെ നെഞ്ചിൽ കൈവച്ച് അമ്മയ്ക്ക് പറയാനാവുമോ വിവാഹത്തിന് സുരക്ഷിതത്വം ഉണ്ടെന്ന്? ഉണ്ടെന്ന് ഒരു തോന്നൽ മാത്രമല്ലേ ഉള്ളൂ. സുരക്ഷിതത്വത്തിനായി മുടങ്ങാതെ ചുങ്കം കെട്ടുന്ന പോലെ വേണമെങ്കിലും വേണ്ടെങ്കിലും ഒരു അനുഷ്ഠാനമായി രതി, കുട്ടികൾ, പിന്നെ ഒത്തുതീർപ്പുകളുടെ ഒരു സാമ്രാജ്യവും. അതൊക്കെ സ്നേഹത്തിന്റെ ഭാഗം തന്നെ, ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു. എന്താണ് അമ്മേ സ്നേഹം? അവളുടെ ശബ്ദവും ഉയർന്നു. വിവാഹത്തിലുള്ളത് സ്നേഹമോ കാമമോ? ഒരു സ്ത്രീയുടെ തന്നെ ശരീരത്തിൽ തുളച്ചു കയറലാണോ സ്നേഹം? ഞാൻ ഞെട്ടിപ്പോയി. എന്തൊരു ചോദ്യം, എന്തൊരു ഭാഷ! ഇപ്പോഴത്തെ കുട്ടികൾ കുലച്ച വില്ലിൽ തൊടുത്ത ശരം പോലെ എന്തോ ഒന്ന് അവളുടെ നോട്ടത്തിലും നിൽപ്പിലും ഉണ്ടെന്ന് എനിക്ക് തോന്നി. അവൾക്കു പിന്നിൽ പൗരാണിക കാലം തൊട്ട് ഇങ്ങ് വരെയുള്ള സ്ത്രീകളുടെ മുഖമില്ലാ രൂപങ്ങൾ എന്റെ ഉത്തരം കാത്ത് ഉറ്റുപാർക്കുന്നതായി ഒരു ഭ്രമാത്മക ദർശനം എനിക്കുണ്ടായി. ഞാൻ പതറിപ്പോയി. ആ മൊബൈൽ വീണ്ടും ഒരു യാചന പോലെ അടിച്ചു. അടച്ചിട്ട മുറിയിൽ ഭർത്താവിന്റെ കൈതട്ടി എന്തോ നിലത്ത് വീണു. ഞാനും അനുരാധയും ഞങ്ങൾക്കിടയിലെ നിശബ്ദതയും ഒരുപോലെ ഞെട്ടി. എന്തിനെയൊക്കെയോ ഉടഞ്ഞു തകരുന്നതിൽ നിന്നും രക്ഷിക്കേണ്ടത് എന്റെ ബാധ്യതയാണെന്നതുപോലെ ഞാൻ ധൃതിയിൽ പറഞ്ഞു, ശരി, നീ പറയുന്നതൊക്കെ ശരിയെന്നിരിക്കട്ടെ. ഇനി പുതിയ ഒരാളായാലും ഇതുതന്നെയല്ലേ സംഭവിക്കുക? വാതിലടച്ച് അകത്തിട്ട് പൂട്ടുക. കഷ്ടം എന്റെ അനുരാധേ. ഒരു ദീർഘനിശ്വാസത്തോടെ, ഉജ്ജ്വലമായി, അതേ നോട്ടത്തോടെ, പക്ഷേ അവളുടെ ചിരി മാഞ്ഞു പോയിരുന്നു. അവൾ എന്നെ അഭിമുഖീകരിച്ചു. എന്നിട്ട് സാന്ദ്രമായ സ്വരത്തിൽ ചോദിച്ചു, എന്താണ് അമ്മേ സ്നേഹവും കാമവും തമ്മിലുള്ള വ്യത്യാസം? അറിയണോ അമ്മയ്ക്ക്, കാമത്തിന് തൃപ്തമാകാൻ ഒരു പ്രവൃത്തി വേണം. കാമം കനകത്തിനോടായാലും കാമിനിയോടായാലും, പക്ഷെ സ്നേഹം. അവളുടെ വാക്കുകൾ തേജോമയമായ ഒരു കാന്തിയിൽ തിളങ്ങി. സ്നേഹം അങ്കുരിക്കുമ്പോഴേ തൃപ്തമാണ്. അതിനൊന്നും തന്നെ ആവശ്യമില്ല. സ്നേഹിക്കപ്പെടണമെന്ന് പോലുമില്ല. ഒരു നക്ഷത്രം മതി അതിന് രാവ് കഴിച്ചുകൂട്ടാൻ. കണ്ണടച്ചുള്ള ഒരു ചിരിയുടെ ഓർമ്മ മതി അതിന് ഒരു ജന്മം കഴിച്ചുകൂട്ടാൻ. ഭദ്രചിറ്റയെ ഓർമ്മയില്ലേ? അവളുടെ വാക്കുകളിൽ ശതാബ്ദങ്ങളിലൂടെ നടന്നുപോയ നിരവധി മുഖമില്ലാ സ്ത്രീകളുടെ ഊമബധിര വിലാപത്തിന്റെ ദുഃഖഛവി കലർന്ന് ഒരു തേജസ് നിറയുന്നതായി എനിക്ക് തോന്നി. അതെന്റെ ഹൃദയത്തെ സ്പർശിച്ചു. എന്താണ് അവൾ പറയുന്നത്? പറയുന്നതൊക്കെ ജീവിതത്തിലും ലോകത്തിലും പ്രായോഗികമോ എന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. മനസ്സിലാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചതുമില്ല. ആ വാക്കുകളിലെ ഇന്ദ്രജാല മാസ്മരികത, സത്യത്തിന്റെ വിദ്യുത് പ്രവാഹം, 45 കൊല്ലത്തെ വിവാഹ ജീവിതത്തിൽ ഞാൻ പറയാതെ വിട്ട പലതും, അതിലുണ്ടെന്ന ഒരു തിരിച്ചറിവ്, എല്ലാം ചേർന്ന് എന്നെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുന്നതായി ഒരു അനുഭവമുണ്ടായി. എന്റെ കണ്ണുകൾ അവളുടെ പിന്നിൽ നിരന്ന് ഉറ്റുപാർക്കുന്ന പൗരാണിക മുഖമില്ലാ ജന്മങ്ങളെക്കുറിച്ച് ഓർത്ത് ഈറനായി. മൊബൈലിൽ ഒരു സന്ദേശം വന്നു. അനുരാധ അത് വാരിയെടുത്ത് ബാഗിലിട്ട് എന്റെ തോളത്തൊന്ന് തട്ടി ഇറങ്ങിപ്പോയി. എന്നെ ചൂഴ്ന്നു നിന്ന ഏകാന്തതയിൽ ഞാൻ കുറെ നേരം അങ്ങനെ ഇരുന്നു. അതിന്റെ അവസാനം കിടപ്പുമുറിയുടെ വാതിൽ തുറന്ന് ഭർത്താവ് ഇറങ്ങി വന്നു. കോട്ടുവായി ഇട്ടുകൊണ്ട് അദ്ദേഹം ചോദിച്ചു, എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയില്ലേ? പ്രശ്നമൊക്കെ തീർന്നില്ലേ? ഞാൻ അദ്ദേഹത്തെ ആദ്യമായി കാണുകയാണെന്ന് എനിക്ക് തോന്നി. അദ്ദേഹം മൊബൈൽ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഞാൻ അവളെ ഒന്ന് വിളിച്ചു കളയാം. ഉള്ളിരിപ്പ് എന്താണെന്ന് അറിയാമല്ലോ. ഞാൻ നിർവികാരയായി പറഞ്ഞു, അവളെ വിളിച്ചിട്ട് കാര്യമില്ല, അവൾ പരിധിക്ക് പുറത്താണ്. ഇതോടെ കഥ അവസാനിക്കുകയാണ്. വിവാഹം ഒരു സ്ത്രീയോട് ചെയ്യുന്നത്, അഷിതയുടെ കഥ വിവാഹം ഒരു സ്ത്രീയോട് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഇതിൽ കൂടുതൽ എന്തെങ്കിലും വിശദീകരണം ഇതിന് അല്ലെങ്കിൽ ഒരു ആസ്വാദനം പറയണമോ എന്നൊന്നും എനിക്കറിയില്ല. കാരണം ഇതൊരു അമ്മയും മകളും, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അമ്മയും മകളുമായിട്ടുള്ള സംഭാഷണങ്ങളിലൂടെ വികാര വിസ്ഫോടനങ്ങളിലൂടെ കടന്നുപോകുന്ന ഒരു കഥയാണ്. അതിൽ അമ്മ അമ്മയുടെ മനസ്സ് അമ്മയും മകളുടെ മനസ്സ് മകളും തുറന്നു പറയുന്നു. ഒടുവിൽ മകളുടെ മനസ്സ് എന്താണ് എന്നും അവൾ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനും അമ്മയ്ക്ക് കഴിയുന്നു, ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് കഴിയുന്നു എന്നുള്ളതിലേക്കാണ് ഒടുവിൽ കഥ എത്തുന്നത്. കാരണം അച്ഛനോട് നിർവികാരിയായി പറയുന്നത് എന്താണ്? അനുരാധയുടെ അച്ഛനോട്, അവളെ ഇനി വിളിച്ചിട്ട് കാര്യമില്ല, അവൾ പരിധിക്ക് പുറത്താണ് എന്നാണ്. ഈ പരിധിക്ക് പുറത്ത് പോകുന്നത് എപ്പോഴാണ്? അതിനുത്തരം കഥയിൽ പല ഭാഗങ്ങളിൽ പല അവസരങ്ങളിൽ പറയുന്നുണ്ട്. ഈ പരിധിക്ക് പുറത്ത് പോകുന്നത് എന്തുകൊണ്ടാണെന്നാണ്. സ്നേഹത്തിന്റെ ഉറവിടങ്ങൾ നഷ്ടപ്പെടുമ്പോൾ സ്നേഹം തേടിപ്പോവുകയാണ്. അവിടെയാണ് ഈ പരിധികൾ ലംഘിക്കപ്പെടുന്നതും പരിധി വിട്ടുപോകുന്നതും എന്ന് തോന്നുന്നു. സ്നേഹത്തിൽ നിന്നല്ലാതെ കുഞ്ഞുങ്ങൾ ജനിച്ചാൽ അവരിതുപോലെ എന്നെപ്പോലെ ലോകം മുഴുവൻ സ്നേഹത്തിനായി പരതി നടക്കും എന്നിടയിൽ കഥയ്ക്കിടയിൽ കഥാകാരി പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ പരതി നടക്കുമ്പോഴാണ് ഈ ഇത്തരത്തിലുള്ള എന്താണ് പരിധി വിട്ടുപോകലുകൾ ഉണ്ടാകുന്നത്, അഥവാ എന്താണ് പരിധിക്ക് പുറത്താകുന്നത്. അപ്പോൾ പരിധിക്ക് പുറത്തു പോവാതെ സ്ത്രീജന്മങ്ങൾ അങ്ങനെ നിൽക്കണമെങ്കിൽ സ്നേഹത്തിന്റെ ഉറവിടം വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാവണം, ഭർത്താവിൽ നിന്നുണ്ടാവണം, അച്ഛനിൽ നിന്നുണ്ടാവണം എന്നാണ് കഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരു പുനർവായനയ്ക്ക് ഒരുപാട് സ്കോപ്പുള്ള ഒരു കഥയാണിത്. കാരണം ഒരുപാട് വരികൾ നമ്മളെ ഇങ്ങനെ പിടിച്ചിരുത്തുന്ന വരികളുണ്ട്. കാരണം സ്നേഹമൊഴിച്ച് എല്ലാം ഉണ്ടായി വിവാഹത്തിന് ശേഷം എന്ന് പറയുന്നുണ്ട്. അപരിചിതനായ വ്യക്തിയെ വിവാഹം ചെയ്യാൻ വിസമ്മതിക്കുന്ന കുട്ടിയോട് എന്താണ് പറയുന്നത്? പെൺകുട്ടിയോട് എല്ലാം ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്, ഐശ്വര്യവും സമ്പത്തും സ്നേഹവും. പക്ഷെ ഈ ഐശ്വര്യവും സമ്പത്തും ഒക്കെ ഉണ്ടായി, സ്നേഹം മാത്രം ഉണ്ടായില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ അമ്മ എപ്പോഴും എന്താണ് പറയുന്നത്? അമ്മയെ കണ്ടുപഠിക്കും, ഞാൻ ഇത്രയും കാലം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ, കുഞ്ഞിന് വേണ്ടി ജീവിച്ചില്ലേ? അപ്പോൾ കുഞ്ഞുണ്ടാവുമ്പോഴാണ് കുഞ്ഞിന് വേണ്ടിയുള്ള അഡ്ജസ്റ്റ്മെന്റുകളാണ് പല ദാമ്പത്യങ്ങളും എന്നുള്ള ഒരു സൂചനയും കൂടി കഥ തരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് തിരിച്ച് അമ്മയോട് ചോദിക്കുന്നത്, അതുകൊണ്ടാണോ അമ്മ എല്ലാ പ്രശ്നങ്ങളും എക്കാലത്തും വിഴുങ്ങിക്കളഞ്ഞത്, ഇടയിൽ ഞാൻ ഉണ്ടായിരുന്നത് കൊണ്ട്. അപ്പൊ ഇടയിൽ ഒരു കുട്ടി ഉണ്ടാകുന്നത് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ സ്ത്രീകൾ വിഴുങ്ങിക്കളയുന്നുണ്ട്. അതിന്റെ അർത്ഥം അവർ സന്തോഷവതികളാണെന്നല്ല, ഒരുപാട് പ്രശ്നങ്ങൾ വിഴുങ്ങിക്കൊണ്ടാണ് അവർ ജീവിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് സ്നേഹം എന്നുള്ളതിന് ഒരുപാട് ഡെഫിനിഷൻസ് പറഞ്ഞു പോകുന്ന കഥയാണ്. എന്താണ് സ്നേഹം എന്ന് പറയുന്നത്? കാമത്തിൽ നിന്നും എത്രയോ വ്യത്യസ്തമാണ് എന്ന് വളരെ സ്ഫുടമായി വ്യക്തമായി പറയുന്നുണ്ട്. സ്നേഹം അങ്കുരിക്കുമ്പോഴേ തൃപ്തമാണ്, അതിനൊന്നും തന്നെ ആവശ്യമില്ല, സ്നേഹിക്കപ്പെടണമെന്ന് പോലുമില്ല, ഒരു നക്ഷത്രം മതി അതിന് രാവ് കഴിച്ചുകൂട്ടാൻ, കണ്ണടച്ചുള്ള ഒരു ചിരിയുടെ ഓർമ്മ മതി അതിന് ഒരു ജന്മം കഴിച്ചുകൂട്ടാൻ. അത്തരത്തിലുള്ള സ്നേഹം നമ്മുടെ എല്ലാ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വിവാഹം ഒരു സ്ത്രീയോട് ചെയ്യുന്നത് എന്ന കഥ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു കഥയോ കവിതയോ ലേഖനവുമൊക്കെയായി വരദയുടെ വായനാമുറിയിൽ അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ ഫ്രം വരദ സ്ട്രീമിംഗ് റൂം.